പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്താണ് നാം ജീവിക്കുന്നതെന്ന് നാം തിരിച്ചറിയണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിൽ പൗലോസ് കൊണ്ടെഴുതുന്നുണ്ട്, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾക്ക് എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല, നിങ്ങൾ തന്നെ അറിയുന്നല്ലോ. അപ്പോസ്തലൻ വിശ്വസിക്കുകയാണ് സഭ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് തിരിച്ചറിവുള്ളൊരു ജനമാണ്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നാം ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ പ്രത്യേകത നാം അറിയണം. ദൈവം നമ്മെ ആക്കി വെച്ചതിന്റെ പ്രത്യേകത നാം അറിയണം. ആ ബോധ്യം അത് നമ്മെ ഡിഫറൻ്റ് ആക്കും, അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും, നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. ഒരു വാക്യം നമുക്ക് വായിക്കാം, മർക്കോസിന്റെ സുവിശേഷം, മാർക്ക് ചാപ്റ്റർ 1:35-39, 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ.
അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ശീമോനും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്ന് അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോകാം, ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ട് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഗലീലയിലൊക്കെയും അവരുടെ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു.
ശ്രദ്ധിച്ചതെല്ലാവരും, ഇൻ ദി ഏർലി മോർണിംഗ് വൈൽ ഇറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക് ജീസസ് ഗോട്ട് അപ്പ് ലെഫ്റ്റ് ദ ഹൗസ് ആൻഡ് വെന്റ് എവേ ടു എ സെക്ലൂഡഡ് പ്ലേസ് ആൻഡ് വാസ് പ്രേയിങ് ദെയർ. അതികാലത്ത് ഇരുട്ടുള്ളപ്പോൾ തന്നെ എഴുന്നേറ്റ് കർത്താവ് പുറപ്പെട്ടുപോയി പ്രാർത്ഥിക്കുവാൻ. ഞാൻ യേശുവിന്റെ ജീവിതത്തിൽ നിന്നും സഭയുടെ ഉത്തരവാദിത്തത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുക. യേശുവിനെ കാണുമ്പോഴാണ് സഭയുടെ ഉത്തരവാദിത്വം നാം മനസ്സിലാക്കുന്നത്. നാം പഠിക്കുന്നത് യേശുവിൽ നിന്നാ, യേശുവിന്റെ ജീവിതത്തിൽ നിന്നാ. അധികാരത്തെഴുന്നേറ്റ് ഇരുട്ടുള്ളപ്പോൾ തന്നെ പ്രാർത്ഥിക്കാൻ പോയി യേശു. വൈ? എന്തുകൊണ്ടാ? കാരണം ഓരോ ദിവസവും യേശുവിന്റെ കാര്യം അറിയാം. ഓരോ ദിവസവും പിതാവിന്റെ ഹിതം ചെയ്യുവാൻ വേണ്ടിയും വിളിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ ഈ ഭൂമിയിലെ ഓരോ ദിവസവും ദൈവത്താൽ നിയമിക്കപ്പെട്ടതാണെന്നുള്ള ബോധ്യം, യേശുവിന്റെ ഓരോ ചലനങ്ങളിലും നമുക്കത് കാണാൻ പറ്റും. യേശുവിന്റെ ഓരോ പ്രവർത്തനങ്ങളും നമുക്കത് കാണാനായിട്ട് പറ്റും. അധികാലത്ത് എഴുന്നേറ്റിരുട്ടോടുകൂടി അവിടുന്ന് പ്രാർത്ഥിക്കുക. ഹീസ് അവർ മോഡൽ, ഹീസ് അവർ എക്സാമ്പിൾ, ഹീസ് അവർ എക്സാമ്പിൾ. അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മുടെ എക്സാമ്പിൾ യേശുവാ. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്താ ഈ ഭൂമിയിൽ ഇന്നത്തെ ദിവസം എന്തിനാണ് ദൈവം എന്നെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ്, അതിനെക്കുറിച്ചുള്ളൊരു ബോധ്യം, അതിനെക്കുറിച്ചുള്ളൊരു കോൺഫിഡൻസ്, ഈ വിശ്വാസം, ഈ ബലം, ഇതെല്ലാം പകർന്നു കിട്ടുന്നത് പിതാവുമായിട്ടുള്ള കൂട്ടായ്മയിലാണ്. പിതാവിനോടുള്ള കൂട്ടായ്മയിലാണ് യേശുവിന് ആ കോൺഫിഡൻസ്. ഇന്നത്തെ ദിവസം എന്നെക്കുറിച്ച് പിതാവ് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നോക്കുക, യേശു പോയി പ്രാർത്ഥിച്ചു, ശീമോനും കൂടെയുള്ളവരും അവന്റെ പിന്നാലെ ചെന്നു. 36 വാക്യം പറഞ്ഞു, സൈമൺ ആൻഡ് ഹിസ് കമ്പാനിയൻസ് സെർച്ച്ഡ് ഫോർ ഹിം. അവർ പിന്നാലെ അന്വേഷിച്ചു ചെല്ലുകയാണ്, യേശുവിനെ കാണുന്നില്ല. അവരന്വേഷിച്ചു ചെന്നിട്ട് they found him and said to him, everyone is looking for me, looking for you. എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. എന്തിനെല്ലാവരും അന്വേഷിച്ച യേശുവിനെ? അധികാലത്ത് തന്നെ യേശുവിനെ എല്ലാവരും അന്വേഷിക്കുക. വൈ? എന്റെ തൊട്ട് മുകളിൽ നമുക്ക് കാണാൻ പറ്റും എന്തുകൊണ്ട് അന്വേഷിച്ചതെന്ന്. അതിന്റെ 32 വാക്യം, verse 32, വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. പട്ടണമൊക്കെയും വാതുക്കൽ വന്നുകൂടിയിരുന്നു. നാനാവ്യാധികളാൽ വലഞ്ഞിരുന്ന അനേകരെ അവൻ സൗഖ്യമാക്കി, അനേകം ഭൂതങ്ങളെയും പുറത്താക്കി. ഭൂതങ്ങൾ അവനെ അറിയിക്കൊണ്ട് സംസാരിക്കുവാൻ അവയെ സമ്മതിച്ചില്ല. ഒരു വലിയ മീറ്റിംഗ് തലേദിവസം രാത്രി നടന്നിരിക്കുക, പട്ടണം മുഴുവൻ വന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അനേക രോഗികൾ സൗഖ്യമായി, അനേക ഭൂതങ്ങൾ പുറത്തായി. യേശു ഭൂതങ്ങളോട് സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല, വിട്ടുപോകും. ഭൂതങ്ങൾ പുറത്തായി. അതുകൊണ്ട് ഈ ജനം മുഴുവൻ അവരിരിക്കുക. വലിയൊരു മീറ്റിംഗ് കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ അവർ വീണ്ടും ആ യേശുവിനെ കാത്തിരിക്കുക. എന്താണെന്നറിയാമോ? എന്തായിരിക്കാം? എന്താണെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടില്ല. യേശുവിനെ അന്വേഷിക്കുമ്പോൾ എന്തെങ്കിലും കാരണവുമായിട്ട് എല്ലാവരും അന്വേഷിക്കുന്നേ. ഞാൻ വിചാരിക്കുന്നത് പക്ഷെ വീണ്ടും രോഗികൾ സൗഖ്യമാകാനുണ്ടായിരിക്കും, വീണ്ടും അവിടെ ചില ആവശ്യങ്ങളുണ്ടായിരിക്കാം. അതികാലത്ത് അവർ വീണ്ടും വന്ന് യേശുവിനെ അന്വേഷിക്കുക. പക്ഷെ ഞാൻ പറയാൻ വന്നത് യേശുവിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ, അതിന്റെ വേഴ്സ് 38. അവൻ അവരോട് Let us go somewhere else to the towns nearby so that I may preach there also, for that is what I came for. അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോവുക, ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. നോക്കുക സ്വരങ്ങൾ, അധികാലത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ പിതാവിന്റെ സന്നിധിയിൽ ഇരുന്ന് പിതാവുമായിട്ടുള്ള കൂട്ടായ്മയിലായിരുന്നപ്പോൾ യേശുവിന് ഒരു കാര്യം യേശു തിരിച്ചറിഞ്ഞു, ഇപ്പോൾ ശുശ്രൂഷ ഇവിടെ അല്ല, ഞാൻ അടുത്തുള്ള പല സ്ഥലങ്ങളിലും എന്ത് ചെയ്യാൻ പോകണം, പ്രസംഗിക്കാൻ പോകണം, അതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യേശുവിന് തന്റെ മിഷൻ എന്താണെന്നറിയാമായിരുന്നു, തന്റെ മിഷനെ കുറിച്ചുള്ള വളരെ വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നു. തന്റെ മിഷൻ, അനേകം പേര് വീണ്ടും തന്റെ മീറ്റിംഗ് കേൾക്കുവാൻ, വീണ്ടും സൗഖ്യമാകുവാൻ അവിടെ അധികാലത്ത് കൂടി വന്നപ്പോഴും യേശു പറയുകയാണ്, നോ, മൈ മിനിസ്ട്രി ഈസ് നോട്ട് ഹിയർ, എന്റെ ശുശ്രൂഷ ഇന്ന് ഇവിടെ അല്ല, ഞാൻ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതാണല്ലോ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം കണ്ടിന്യൂ ചെയ്യുകയാണ്. എന്താണ് വേഴ്സ് 39? അങ്ങനെ അവൻ ഗലീലയിലൊക്കെയും അവരുടെ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു. യേശു വന്നതൊരു മിഷനുമായിട്ടാണ്. എന്താ മിഷൻ? ഒരു പ്രധാനപ്പെട്ട മിഷനുണ്ട്, ക്രൂശുമരണം. പക്ഷേ അതിന്റെ തുടക്കം എവിടെയാണെന്നറിയാം ആരംഭിച്ചത്? ദൈവരാജ്യത്തെ കുറിച്ചുള്ള പ്രസംഗം. നമുക്ക് അതിന്റെ ഒന്നാം അധ്യായത്തിൽ തന്നെ നമുക്ക് ആ വാക്യം കാണാൻ പറ്റും. ഒന്നാം അധ്യായം 14 വാക്യം. എന്നാൽ
യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു.
കണ്ടോ, യേശു ഒരു മിഷനുമായിട്ടാണ് വന്നേ. എന്താണ് മിഷൻ? ദൈവരാജ്യം പ്രസംഗിക്കുക, ദൈവത്തിന്റെ രാജ്യം ഇറ്റ്സ് കമ്മിങ്, അതിനുള്ള കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ഈ ദൈവരാജ്യം മാനസാന്തരപ്പെട്ട് എന്ത് ചെയ്യണം, സുവിശേഷത്തിൽ വിശ്വസിക്കണം. അങ്ങനെ ഒരാൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ഇതായിരുന്നു യേശുവിന്റെ പ്രധാനപ്പെട്ട മിഷൻ, ദൈവരാജ്യം പ്രസംഗിക്കുക. ദൈവരാജ്യം, ദൈവത്തിന്റെ രാജ്യം. ഇനി ആ ദൈവരാജ്യം പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവൻ അനേകം ഭൂതങ്ങളെ പുറത്താക്കി. എന്താ ഈ ഭൂതങ്ങളെ പുറത്താക്കിയതിന്റെ ഒരു പ്രത്യേകത? എന്താ? മർക്കോസിന്റെ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ ആ വാക്യം കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം അതിന്റെ 12 അധ്യായം, മാത്യു ചാപ്റ്റർ 12 Verse 28 and 29.
ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു, എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നു കളവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം.
കണ്ടോ, ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. അപ്പൊ ദൈവരാജ്യത്തിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിരുന്നു ഭൂതങ്ങളെ പുറത്താക്കുക. എഴുതിയിരിക്കുകയാണ്, എങ്ങനെയാണ്? ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം. അപ്പോൾ യേശു വന്നത് എന്തിനാ സഹോദരങ്ങളെ? യേശു വന്നൊരു മിഷനുമായിട്ടാ വന്നത്. എന്താ മിഷൻ? ദൈവരാജ്യം പ്രസംഗിക്കുക. എന്താ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ? ദൈവത്തിന് പൂർണ്ണമായ അധികാരമുള്ള രാജ്യം, ദൈവത്തിന്റെ ഇഷ്ടം നടക്കുന്ന സ്ഥലം, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്ന സ്ഥലം, അതാണ് ദൈവരാജ്യം. റോമാലയത്തിലെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ട് ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം, ഇതാ ദൈവരാജ്യം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമുള്ള സ്ഥലം, സന്തോഷം, ദൈവരാജ്യ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളുള്ള സ്ഥലം എന്തൊക്കെയാണ്? നീതി, സമാധാനം, സന്തോഷം, ഇതെല്ലാം ഉള്ള സ്ഥലം, ഇതാണ് ദൈവരാജ്യം. എന്താ യേശു ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി വന്നതിന്റെ കാര്യം? അതിന്റെ കാര്യം മറ്റൊരുത്തനിവിടെ രാജ്യം സ്ഥാപിച്ചു വെച്ചിരിക്കുക, മറ്റൊരുത്തൻ രാജ്യം സ്ഥാപിച്ചു വെച്ചിരിക്കുക, അവൻ ആൾക്കാരെ അവന്റെ പിടിയിലാക്കി വെച്ചിരിക്കുക, അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് പിശാച്. നമുക്കതിനെ കുറിച്ച് അറിയാം. ഞാൻ വീണ്ടും ഒന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുക, പിശാചിന്റെ പരിപാടി അവൻ ആൾക്കാരെ തന്റെ അടിമത്തത്തിന് കീഴിലാക്കി വെച്ചിരിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് ആക്കി വെച്ചിരിക്കുന്നത് പിശാച് ആൾക്കാരെ അടിമകളാക്കുന്നത്? ഒന്ന്, കുരിന്ത ലേഖനം, ആ വാക്യം നമുക്ക് അറിയാം. നമുക്ക് ജസ്റ്റ് വായിച്ചു, രണ്ട് കുരിന്ത്യർ 4:4.
ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി.
കണ്ടോ, ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ദൈവത്തിന്റെ തേജസ്, ആ ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടാതെ വണ്ണം പിശാച് കുരുടാക്കി വെച്ചിരിക്കുക. അപ്പോൾ പിശാചിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ദൈവത്തെ കാണാതെ വണ്ണം ഒരു മനുഷ്യന്റെ ഹൃദയത്തെ അന്ധമാക്കുക. അതിൽ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ ഒന്നാണ് എന്താണ്? വിഗ്രഹാരാധന. എന്റെ വിഗ്രഹാരാധന, ഏകസത്യ ദൈവമായ കർത്താവിനെ, ആ ദൈവത്തെ ഏതെങ്കിലും പക്ഷിയുടെയോ മൃഗത്തിന്റെയോ ഇഴജാതിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യന്റെയോ സാദൃശ്യമായി മാറ്റിക്കളയുക. അതാ പിശാച് ചെയ്തത്. വിഗ്രഹാരാധനയിലേക്ക് മനുഷ്യരെ കൊണ്ടെത്തിക്കുന്നു. ചുമ്മാ വിചാരിക്കരുത് വിഗ്രഹാരാധന നടക്കുന്നതല്ല, അവരുടെ ഹൃദയത്തെ പിശാച് കുരുടാക്കി വെച്ചിരിക്കുക. ഈ സർവശക്തനായ ദൈവത്തെ കാണുവാൻ കഴിയാതെ ഒരു മനുഷ്യനെ ആരാധിക്കുന്നു, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു, മൃഗങ്ങളെ ആരാധിക്കുന്നു, പക്ഷികളെ ആരാധിക്കുന്നു, ഹൃദയം കുരുടാക്കി വെച്ചിരിക്കുക. ഒന്നാമത്തെ പിശാച് ചെയ്ത കാര്യം ഹൃദയം കുരുടാക്കി. ഇനി ഒത്തിരി ഐഡിയോളജീസ് അവൻ കൊണ്ടുവന്നു, അത് കമ്മ്യൂണിസം ആണെങ്കിലും കൊള്ളാം, സോഷ്യലിസം ആണെങ്കിലും കൊള്ളാം, എല്ലാം ഒറ്റ കാര്യമുള്ള എന്താണെന്നറിയാമോ? ഹൃദയം കുരുടാക്കുക, മനുഷ്യന്റെ മനസ്സിനെ ദൈവത്തിൽ നിന്ന് മാറ്റി മറ്റേതെങ്കിലും കാര്യങ്ങളിലേക്ക് തിരിക്കുക. അതാ പിശാചിന്റെ തന്ത്രം. ഹൗവയോട് പറഞ്ഞ അതേ തന്ത്രം, നിങ്ങൾ മരിക്കില്ല, ഇത് കഴിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞ് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ചു കളഞ്ഞ പിശാചിന്റെ തന്ത്രം. അപ്പൊ ഒന്ന്, മനുഷ്യന്റെ ഹൃദയം പിശാച് കുരുടാക്കി. രണ്ടാമത്തത് അടുത്ത കാര്യം എന്താണെന്നറിയാമോ? ഇങ്ങനെ കുരുടാക്കി പിശാച് അവന്റെ അകത്ത് കയറി, ഭൂതഗണങ്ങൾ അകത്ത് കയറി. അതാണ് ഡീമണിക് പൊസഷൻ, ഡീമൺ പൊസഷൻ. ഭൂതങ്ങൾ അകത്ത് കയറി എന്ന് പറഞ്ഞാൽ ആദ്യം അവൻ വെളിയിൽ നിന്നുകൊണ്ട് ഹൃദയത്തിൽ പ്രവർത്തിച്ച് ഹൃദയങ്ങളെ കുരുടാക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? അവൻ വെളിയിൽ നിന്നുകൊണ്ട് ഇന്ന് പ്രവർത്തിച്ച പിശാച് എന്ത് ചെയ്തു? നേരെ അവന്റെ അകത്തേക്ക് കയറി അവന്റെ ഉള്ളിൽ വാസം ഉറപ്പിച്ചു. ദാറ്റ് ഈസ് ഡീമൺ പൊസഷൻ. ഇതാ മനുഷ്യന്റെ കണ്ടീഷൻ. ഞാൻ അത്ഭുതപ്പെടുന്ന കാര്യം ഇതൊന്നുമല്ല, ഡീമൺ പൊസഷൻ. ഇന്ത്യയില് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുടെ നടുവിലാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ ഏകസത്യ ദൈവത്തെ കുറിച്ച് പ്രഖ്യാപിച്ച ഇസ്രായേലിന്റെ നടുവിൽ സിനഗോഗുകളിൽ അവിടെ കടന്നു വന്ന ആൾക്കാരുടെ അകത്ത് ഭൂതങ്ങളുണ്ടായിരുന്നു. അപ്പോൾ വിഗ്രഹാരാധനയിലൂടെ മാത്രമല്ല, ദൈവത്തെ വിട്ട് മറ്റെന്തിലേക്കെങ്കിലും തിരിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡോർ ഫോർ ഡീമൺ. അത് എന്താണ്? ഒരു ഡോറാ പിശാചിന് പ്രവർത്തിക്കുവാൻ. പിശാച് ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, ഇന്നും പ്രവർത്തിക്കുക. അവൻ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, അടിമകളാക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒന്ന്, അഡിക്ഷൻസ്, എല്ലാവിധ അഡിക്ഷൻസും പിശാചിന്റെ തന്ത്രം. ഒരുവനെ അടിമയാക്കി വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാതെ, ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ, ദൈവത്തെ ധ്യാനിക്കുവാൻ കഴിയാതെ, ദൈവത്തിനുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് കടന്നു പോകാൻ കഴിയാതെ വണ്ണം പിശാച് എന്തിരിക്കുന്ന അറിയാമോ? മനുഷ്യനെ അടിമയാക്കി വെച്ചിരിക്കുക. ലേറ്റസ്റ്റ് അഡിക്ഷൻസ്. സൗരങ്ങൾ, നിങ്ങൾ മണിക്കൂറുകൾ ഫേസ്ബുക്കിന്റെ മുൻപിൽ ചെലവഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞാൻ പറയട്ടെ, യു ആർ അഡിക്റ്റഡ് ടു ഫേസ്ബുക്ക്. ഇടയ്ക്കൊന്ന് നോക്കുന്നതിനെ കുറിച്ചല്ല കേട്ടോ ഞാൻ പറയുന്നത്, നമ്മൾ അങ്ങനെ ഇടയ്ക്കൊന്ന് ഫേസ്ബുക്ക് നോക്കി എന്ന് കരുതി, അതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇത് മണിക്കൂറുകൾ ചെലവഴിക്കുക. ഒരു ദിവസം ഫേസ്ബുക്ക് നോക്കാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങൾ അഡിക്റ്റ് ആണോ എന്ന് നമ്മെ പരിശോധിക്കണം. കാരണം എന്തിലെങ്കിലും നമ്മളെ കൊണ്ട് അഡിക്റ്റ് ആക്കുക എന്നുള്ളതാണ്. ഇന്റർനെറ്റിൽ അഡിക്റ്റ് ആകുക, ഇന്റർനെറ്റ് നോക്കുന്ന ഒറ്റമൊന്നും നല്ല കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്, പക്ഷേ വേറെ ഒത്തിരി കാര്യങ്ങളിൽ കിടന്ന് കറങ്ങി. ഞാൻ പറയട്ടെ സമരങ്ങളെ, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് സമയമില്ലാതെ, കർത്താവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാതെ, കർത്താവിനെ ഹൃദയത്തിന്റെ അകത്ത് നിന്ന് പാടുവാൻ കഴിയാതെ, കൂട്ടായ്മ തരും എന്നുള്ള പാടും, ഫൈൻ, ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്, പാടണം, പക്ഷെ ഒറ്റയ്ക്കൊരു പാട്ട്. ഞാൻ വലിയ പാട്ടുകാരനൊന്നുമല്ല, വലിയ പാട്ടുകാരല്ല, കൊച്ചു പാട്ടുകാരൻ പോലും അല്ല, പക്ഷേ കർത്താവിനോടുള്ള കൂട്ടായ്മയിലായിരുന്ന സമയങ്ങളിലൊക്കെ എന്റെ ഹൃദയത്തിൽ ചില പാട്ടുകൾ വരാറുണ്ട്. എഴുതിയ പാട്ടുകളുമല്ല, പുതിയ ചില പാട്ടുകൾ, പക്ഷെ അതിന്റെ വലിയ വലിയ വരികളും വലിയ ഇതൊന്നുമല്ല, പക്ഷെ എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ചില പുതിയ പാട്ടുകൾ പാടാറുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, കർത്താവിനോടുള്ള കൂട്ടായ്മയിലായിരിക്കുമ്പോൾ, ഞാനൊരു പക്ഷെ യാത്രയിലായിരിക്കാം, പക്ഷെ ആ ഒരു സന്തോഷത്തിലായിരിക്കുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്തുണ്ടെന്ന് അറിയാമോ, ഒരു പാട്ടുണ്ട്, ഒരു പാട്ടുണ്ട്. അതിന് പാട്ടുകാരനാണോന്നില്ല, ആ പാട്ടിനെ എപ്പോഴും നമ്മൾ സാധാരണ കാണുന്ന പോലെ വൃത്തവും താളവും ഒന്നും കാണണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ഹൃദയത്തിന്റെ അകത്ത് ഒരു പാട്ട്, ദൈവത്തോടുള്ള സ്തുതി, ദൈവത്തോടുള്ള സ്തുതി. ഇനി പാട്ടാണോ നിർബന്ധമില്ല, അത് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ദൈവത്തോടുള്ള നന്ദിയും സ്നേഹവും ബഹുമാനവും എല്ലാം ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നതായിരിക്കാം. ഇതിനാ കർത്താവിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞത്, ഇതാ കർത്താവിൽ ആനന്ദിക്കുക എന്ന് പറഞ്ഞത്. ഇത്ര വലിയ ദൈവം ഈ കർത്താവിനെ സ്നേഹിക്കുന്നല്ലോ എന്നുള്ള തിരിച്ചറിവില്, ഈ കർത്താവിനെ തിരഞ്ഞെടുത്തല്ലോ എന്നുള്ള തിരിച്ചറിവില്, ഈ കർത്താവിനോട് എനിക്ക് സംസാരിക്കുവാനായിട്ട് കഴിയുമല്ലോ, അവൻ എന്നെ കാണുന്നല്ലോ, എന്നെ അറിയുന്നല്ലോ. ഇതിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ ഒത്തിരി പ്രശ്നങ്ങളുടെ കാര്യം പറഞ്ഞുണ്ട്, പക്ഷെ ഞാൻ വിചാരിക്കുന്നത് നമുക്കൊരു ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ആ ഒരൊറ്റ പ്രശ്നം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഒരു പ്രശ്നവും പ്രശ്നമല്ല. എന്താണെന്നറിയാമോ, കർത്താവിനോടുള്ള കൂട്ടായ്മ, കർത്താവിനോടുള്ള കൂട്ടായ്മയുടെ കാര്യം. അതിൽ നമ്മൾ ആ കൂട്ടായ്മയിലാണ് നടക്കുന്നതെങ്കിൽ ബാക്കി ഓരോ പ്രശ്നങ്ങളും നമ്മെ ബാധിക്കില്ല. സഹോദരങ്ങളെ, വേദനയുണ്ടായിരിക്കാം, ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, ഒക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും നമ്മെ ബാധിക്കാതെ വണ്ണം കർത്താവിനോടുള്ള കൂട്ടായ്മ നമ്മെ അതിന്റെ മുകളിൽ കൊണ്ട് നിർത്തും, അതിന്റെ മുകളിൽ കൊണ്ട് നിർത്തും. അപ്പോൾ യേശു വന്നത് ഈ പിശാചിന്റെ അടിമത്തത്തിൽ കിടക്കുന്നവരെ വിടുവിക്കാൻ വേണ്ടിയിട്ടാണ്, അവരെ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട്. എന്തിനാ, എന്താ ദൈവത്തിന്റെ രാജ്യം? നീതി, സമാധാനം, സന്തോഷം, ഇതെല്ലാം ഉള്ള ദൈവരാജ്യത്തിലേക്ക്, ദൈവം രാജാവായിരിക്കുന്ന, ദൈവം വാഴുന്ന, ദൈവത്തിന് പൂർണ്ണ മഹത്വം കൊടുക്കുന്ന ആ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ. അതൊരു ജിയോഗ്രഫിക്കൽ ഏരിയ അല്ല കേട്ടോ, ഏതെങ്കിലും പ്രത്യേക സ്ഥലത്തല്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ആ മലയിലും അല്ല, ഈ മലയിലും അല്ല, സത്യനമസ്കാരികൾ പിതാവിനെ എങ്ങനെയാണ്, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ആഴിക വരുന്നു, വന്നുവിരിക്കുന്നു. ഏതെങ്കിലും ജിയോഗ്രഫിക്കൽ സ്ഥലമല്ല. ഞായറാഴ്ച നമ്മൾ ചർച്ചിലേക്ക് പോവാന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞ ഈ ബിൽഡിംഗ് ആണ് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ സോറി, ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ ഞായറാഴ്ച പറഞ്ഞു നമ്മളിവിടെ പോവാ, ചർച്ചിലേക്ക് പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഈ ബിൽഡിംഗ് ആണ് നിങ്ങൾ ചർച്ച് എന്ന് കരുതുന്നതെങ്കിൽ അതൊരു വലിയൊരു തെറ്റിദ്ധാരണയാണ്, അതിന്ന് മാറ്റിക്കോണം. നോ, ഈ ബിൽഡിംഗ് അല്ല ചർച്ച്. എന്താണ്? ഒരുമിച്ച് കൂടി വരുന്ന വിശുദ്ധന്മാര് ഒരുമിച്ച് കൂടി വരുന്നതാണ്, ദാറ്റ് ഈസ് ചർച്ച്. എക്ലീഷ്യ, എക്ലീഷ്യ, വിളിച്ച് വേർതിരിക്കപ്പെട്ട സമൂഹം ഒരുമിച്ച് കൂടുന്നതാണ് ചർച്ച്. അതൊരു വീടായിരിക്കാം. ആദിമ സംഭവങ്ങൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുക, അതിനെ കുറിച്ച് കുറേയും കൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അവർ വീടുകളിലാണ് കൂടിക്കൊണ്ടിരുന്നേ, വീടുകളിലാണ് കൂടിക്കൊണ്ടിരുന്നേ. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ നമ്മളാ ചർച്ച്, ബിൽഡിംഗ് അല്ല ചർച്ച്, ബിൽഡിംഗ് അല്ല ചർച്ച്. ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ അല്ല, ഏതെങ്കിലും പ്രത്യേക സ്ഥലമല്ല. നോ, കൂടി വരുന്ന വിശുദ്ധന്മാർ ഒരുമിച്ച് കൂടി എവിടെയൊക്കെ കൂടി വരുന്നു, ദാറ്റ് ഈസ് ചർച്ച്. അപ്പോൾ പിശാച് ഇവരെ അടിമോളാക്കി വെച്ചിരിക്കുക. നീ ഒരു വാക്യം വായിച്ചു, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം, Luke chapter 4, അതിന്റെ 16 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം, നമുക്ക് അറിയാവുന്ന ഭാഗമോ, ജസ്റ്റ് ഒന്ന് ഓടിച്ചു വായിക്കാം.
വളർന്ന് നസ്രയത്തിൽ വന്ന് ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു
എന്ന് എഴുതിയിരിക്കുന്നു. യേശു താൻ വളർന്ന നസറത്തിൽ വന്നിട്ട് ഒരു പ്രസംഗം പറയുക. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം കൊടുത്തു, അതിന്റെ അടുത്തിട്ട് യേശു പറയുകയാണ്. എന്താണ്, നിങ്ങൾ അവിടുത്തെ വാക്യം ശ്രദ്ധിക്കണേ, The Spirit of the Lord is upon me because He has anointed me to preach the gospel to the poor. He has sent me to proclaim release to the captives. ബദ്ധന്മാർ എന്ന് പറഞ്ഞാൽ അടിമകൾക്ക് വിടുതൽ. And recovery of sight to the blind, കുരുട്ട് കണ്ണുകൾ തുറക്കുവാൻ. അടുത്തത് to set free those who are oppressed. സദിശം യേശു തന്റെ മാനിഫെസ്റ്റോട് അവതരിപ്പിക്കുക. എന്തിനാ താൻ വന്നത്? എന്തിനാ വന്നത്? ദൈവരാജ്യം പ്രസംഗിക്കുവാൻ. എന്താ ദൈവരാജ്യം? ദൈവത്തിന്റെ അധികാരമുള്ള രാജ്യം. പക്ഷെ ഇപ്പോൾ ആൾക്കാർ എവിടെയാ? പിശാചിന്റെ രാജ്യത്തില. എന്താ പിശാചിന്റെ രാജ്യം? ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, എന്താണ്? അടിമകളാക്കി വെച്ചിരിക്കുകയാണ് അവനവരെ. ടു പ്രൊക്ലെയിം റിലീസ് ടു ദ ക്യാപ്റ്റീവ്സ്, ബദ്ധന്മാർക്ക് വിടുതൽ. പിശാചിന്റെ പ്രത്യേകത അറിയാവോ? അവന്റെ കയ്യിൽ കിട്ടിയാൽ അവൻ നമ്മെ അടിമയാക്കും. പിശാചിന് അങ്ങനത്തെ സ്വഭാവമുണ്ട്. ഫറവോ ഒരു പിക്ചറാ. പിശാചിന്റെ ഒരു ഓൾഡ് ടെസ്റ്റമെന്റിലെ ഒരു ഒരു നിഴലാണ് ഫറവൻ. എന്താ ഫറവന്റെ പ്രത്യേകത? അവൻ അടിമയാക്കി വെക്കുക, അടിമയാക്കി വെക്കുക, അടിമയാക്കി. വിടത്തില്ല അവൻ. ഓരോ നിവൃത്തി ഉണ്ടെങ്കിൽ വിടത്തില്ല. അതാണ് പിശാചിന്റെ പ്രത്യേകത. അവൻ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യത്തില്ല? വിടത്തില്ല. അത് മാത്രമല്ല, അവൻ ബലവാനും കൂടെ കേട്ടോ. നമ്മൾ വിചാരിക്കരുത് അവനൊന്നും അല്ലെന്ന്. അവന് ബലമൊക്കെ ഉണ്ട്, ബലമൊക്കെ ഉണ്ട് അവന്. അവന്റെ ബലത്തിൽ അവൻ എന്ത് ചെയ്തിരിക്കുകയാണ്? പിടിച്ചു വെച്ചിരിക്കുക. കർത്താവ് പറയാണ്, അവരുടെ അടുക്കലേക്ക് കർത്താവ് എന്നിട്ട് പറയുകയാണ്, ടു പ്രൊക്ലെയിം റിലീസ് ടു ദ ക്യാപ്റ്റീവ്സ്. പിന്നെന്താണ്? കുരുട്ട് കണ്ണുകളെ തുറക്കുവാൻ. അത് പ്രൈമറിലി എന്താണെന്നറിയാമോ? ഹൃദയത്തിന്റെ കണ്ണുകളെ തുറക്കുക. പക്ഷെ അത് മാത്രമല്ല, കർത്താവ് പുറമേയുള്ള കാഴ്ചയും കർത്താവ് കൊടുത്തു. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഹൃദയത്തിന്റെ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കുവാൻ. ഹൃദയം കുരുടായിരിക്കുന്നതുകൊണ്ട് ആരെ കാണാൻ പറ്റുന്നില്ല? ദൈവത്തെ കാണാൻ പറ്റുന്നില്ല, ദൈവത്തെ അനുഭവിക്കാൻ പറ്റുന്നില്ല, ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നടക്കുവാൻ കഴിയുന്നില്ല. ഹൃദയം കുരുടായി പോയി. എപ്പോ തുടങ്ങിയ കുരുടാ? അന്ന് ഏദന്റെ പറദീസയിൽ അന്ന് അവൻ ചെയ്തതാ. അവിടെ മുതൽ ഇങ്ങോട്ട് മനുഷ്യന്റെ ഹൃദയം കുരുടായി പോയി. ദൈവം തേജസ്സുള്ളവനായ ദൈവത്തെ, പരിശുദ്ധനായ ദൈവത്തെ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പാപത്തിൽ ജീവിക്കുന്നേ. പാപത്തിന്റെ അടിമത്വം, പാപത്തിന്റെ അടിമത്വം. പാപം ഒരു അടിമത്വം കേട്ടോ. നമ്മൾ വിചാരിക്കരുത് പാപം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിമ മുഖമാണ്. നമുക്ക് തിരിച്ചറിയാം, കാരണം വർഷങ്ങൾക്ക് മുമ്പ് രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു സഹോദരങ്ങളെ? എന്താ പാപം? അല്പസമയത്ത് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്, പക്ഷേ അത് നമ്മെ അടിമയാക്കും, അടിമയാക്കും. എല്ലാ പാപത്തിന്റെ ഒരു സ്വഭാവം ഉണ്ട്, അത് നമ്മെ ഒരു ദിവസം കഴിയുമ്പോൾ അടിമത്തത്തിലേക്ക് നയിക്കും. സ്വസ്ഥതയില്ല, സ്വസ്ഥതയില്ല. അവിടേക്ക് യേശു കർത്താവ് വന്നു. എന്നിട്ട് ഞാൻ ആ വാക്യത്തിലേക്ക് ഞാൻ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തില് ആ വാക്യം ശ്രദ്ധിച്ചോണേ. മത്തായിയുടെ സുവിശേഷം നമ്മൾ നേരത്തെ വായിച്ച 13-ാം അധ്യായം, 12-ാം അധ്യായം, മത്തായി 12:28-29. ദൈവാത്മാവിനായി ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നത് സ്പഷ്ടം. അടുത്ത വാക്യം, ബലവാനെ പിടിച്ചുകെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നു കളവാൻ എങ്ങനെ കഴിയും? ഹൗ ക്യാൻ എനി വൺ എന്റർ ദ സ്ട്രോങ് മാൻസ് ഹൗസ് ആൻഡ് ക്യാരി ഓഫ് ഹിസ് പ്രോപ്പർട്ടി അൺലെസ് ഹി ഫസ്റ്റ് ബൈൻഡ്സ് ദ സ്ട്രോങ് മാൻ ആൻഡ് ദെൻ ഹി വിൽ പ്ലണ്ടർ ഹിസ് ഹൗസ്. സൗരങ്ങളെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. പിശാജ്, ബലവാനായ പിശാജ്, അവൻ ആൾക്കാരെ എന്ത് ചെയ്തിരിക്കുന്ന അറിയാമോ? അവൻ അടിമകളാക്കി വെച്ചിരിക്കുക. ബലവാനാ, പെട്ടെന്ന് വരത്തില്ല. എന്നാൽ അതിലും ബലമേറിയവനായ യേശു കർത്താവ്. പിശാജ് ബലവാനാണെങ്കിൽ യേശു എന്താണ്? അതിലും ബലമേറിയ കർത്താവ് വന്നിട്ട് എന്തെന്നറിയാമോ? ഈ അടിമകളായിരിക്കുന്നവരെ ബലവാന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു യേശു ഭൂതങ്ങളെ പുറത്താക്കിയത്. ദാറ്റ് ഇസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യം ചോട്ട പിശാജ്, നമുക്ക് വേണം അങ്ങനെ ഒരു നാടൻ ഭാഷ പറയാം. ആദ്യം ചോട്ട പിശാജ്, കൊച്ചു കൊച്ചു ഭൂതങ്ങൾ ഓരോരുത്തകത്ത് കയറിയിരിക്കുക. എന്റെ വലിയ ആളുണ്ട് ലൂസിഫർ, ഇത് കൊച്ചു കൊച്ചു പിശാജുക്കളാ. അത് എന്ത് ചെയ്തിരിക്കുക അറിയോ? ഒരുത്തന്റെ അകത്ത് കയറിയിട്ട് അടിമയാക്കിയിരിക്കുക. അവൻ പോകത്തില്ല, കാരണം ബലവാനാ. പക്ഷേ അതിലും ബലമേറിന് വരുന്ന കണ്ടപ്പോൾ ഭൂതങ്ങളെ അലറി പിടിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നസറനാ യേശുവേ, നിനക്ക് ഞങ്ങൾക്ക് എന്ത്? ഞങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി നീ വന്നോ? സമയത്തിന് മുമ്പേ വന്നോ ചോദ്യമാ. അപ്പൊ ഇവർക്ക് മനസ്സിലായി, ഭൂതങ്ങൾക്ക് മനസ്സിലായി, യേശു എന്തിനാ വരുന്നേ, യേശു എന്തിനാ ഞങ്ങളെ പുറത്താക്കാനാ വരുന്നത്, ഞങ്ങളെ ദണ്ഡിപ്പിക്കാനാ വരുന്നത്. എല്ലാ പിശാചിനും ഒരു കാര്യം അറിയാം, ഒരു ദിവസം നിത്യദണ്ഡനത്തിലേക്ക് അവരെന്ത് ചെയ്യും, പോകും. എല്ലാ പിശാചിനും കാര്യം വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് ചെയ്യുന്നത്, സമയത്തിന് മുമ്പേ, ഇച്ചിരിയുടെ സമയം ഉണ്ടല്ലോ, എന്തിനാ ഈ സമയത്തിന് മുൻപേ വന്നത്? യേശു ബലവാനായ യേശു വന്നപ്പോൾ തന്നെ ഒരു കാര്യം അവർ തിരിച്ചറിഞ്ഞു. എന്താ അറിയാമോ, ഞങ്ങൾക്കിനി ഇവിടെ എന്തില്ല, അധികാരമില്ല ഇവിടെ, ഇനി ഈ വ്യക്തിയിൽ അധികാരമില്ല, പിശാചിന്റെ അധികാരങ്ങളെ തകർക്കുവാൻ യേശു വന്നു. പ്രൈസ് ദി ലോർഡ്. ഫസ്റ്റ് സ്റ്റെപ്പ് അതാ. നിങ്ങൾ മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോഴത്തേന് പേജ് ബൈ പേജ് വായിക്കുമെന്ന് അറിയോ, യേശു ഭൂതങ്ങളെ പുറത്താക്കുന്ന ശുശ്രൂഷയെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അത്ഭുതങ്ങളെക്കാൾ മറ്റ് രോഗസൗഖ്യങ്ങളെക്കാളും ഭൂതങ്ങളെ പുറത്താക്കുന്ന ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ നെറ്റ് ഓൺ ചെയ്തു മർക്കോസിന്റെ സുവിശേഷം, അതിന്റെ അത് നമ്മൾ ഒന്നാം അദ്ദേഹത്തിൽ തന്നെ കാണുന്ന ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ വായിച്ചു ഈ 32-ാം വാക്യം, അനേകം ഭൂതഗ്രസ്തരെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു, എന്ത് ചെയ്തു,
വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം അവർ സകലവിധ ദീനക്കാരെയും ഭൂതഗ്രസ്തരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു, പട്ടണമൊക്കെയും വാതിൽക്കൽ
അനേകം അവൻ ഭൂതങ്ങളെ പുറത്താക്കി. ഓക്കെ, വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് അതിന്റെ 5-ാം അധ്യായം. 5-ാം അധ്യായം ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം എഴുതി വെച്ചിരിക്കുകയാണ്. ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ, അതിന്റെ 5:7,
മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്, ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു.
എത്ര ക്ലിയർ ആയിട്ട് പിശാചിന്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നേ. അത് ലെഗ്യോനാ, ഞങ്ങൾ കുറെ പേരുണ്ടെന്നാ പറഞ്ഞത്, ലെഗ്യോൻ ദൂരത്തുനിന്ന് വരികയാ. ഇപ്പൊ മർക്കോസ് പ്രത്യേകമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, എന്താ, കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി, യേശു ഇറങ്ങിയ ഉടനെ കല്ലറകൾ വന്ന് അവനെ എതിരേറ്റു. നമ്മൾ പറഞ്ഞത് ആൾക്കാർ റിസീവ് ചെയ്യാൻ വേണ്ടി വരുന്ന പറഞ്ഞല്ലേ, ഇപ്പൊ നമ്മളൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ റിസീവ് ചെയ്യാൻ ആൾ വരുന്ന പറഞ്ഞ പോലെ, യേശു ഗദരദേശത്ത് കാല് കുത്തിയപ്പോൾ യേശുവിന് റിസീവ് ചെയ്യാൻ വന്ന ആളാരെന്നറിയാവോ, സൗരങ്ങൾ. എന്നിട്ട് അവന് ഒരു അവന്റെ കാര്യം പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്രിങ് സൗരങ്ങൾ, ഒരു കോസ്മിക് വാർഫെയർ നമ്മൾ ഇന്ന് കാണാൻ പറ്റണം സൗരങ്ങൾ, ഒരു കോസ്മിക് വാർഫെയർ, ഒരു പോരാട്ടം നമ്മൾ കാണുന്നുണ്ട് ഇതിന്റെ അകത്ത്, ഒരു പോരാട്ടം. പിശാച് അടിമകളാക്കി വെച്ചിരിക്കുന്ന ജനത്തെ വിടുവിക്കുവാൻ, വിടുവിക്കുവാൻ. ഇനി എന്നിട്ട് യേശു എന്ത് ചെയ്തു, അതിൽ നിന്ന് പുറത്താക്കി. അതിന്റെ 11-ാം വാക്യം പറയുകയാണ്, എന്ന് നോക്കിയാണ്, 10-ാം വാക്യം ശ്രദ്ധിച്ചോണം, 10-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ.
അയച്ചു കളയാതിരിപ്പാൻ ഏറി ഒന്ന് അപേക്ഷിച്ചു.
പിശാചിന്റെ റിക്വസ്റ്റ് ഉണ്ടോ, എന്നാ പറയോ, ഒറ്റ ഒരു റിക്വസ്റ്റ് ഉള്ളു, ഇവരിൽ നിന്ന് പുറത്താക്കിയാലും കുഴപ്പമില്ല, ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ എന്ത് ചെയ്യരുത്, വിടരുത്. എന്ത് ചെയ്യരുത് ഈ നാട്ടിൽ നിന്ന്? അവനറിയ എങ്ങനെങ്കിലും തിരിച്ച് വീണ്ടും, പിശാചിന്റെ ടെൻഡൻസി എന്നറിയാം, അവനെ വിട്ടുപോകാൻ മനസ്സില്ലെന്നേ. അവൻ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും അവനെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റി നിൽക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ്, ഒരുവനിൽ ഭൂതം പുറത്തായാൽ എന്ത് ചെയ്യും, അവന് 7 പേരെയും കൂടെ കൂട്ടി എന്ത് ചെയ്യും, അവൻ മടങ്ങി വരും എന്ന് പറഞ്ഞതിന്റെ കാര്യം. കാരണം ഇത് അങ്ങനെയാ, ഇവന് വിട്ടുപോകാൻ മനസ്സില്ല, അവൻ ഏറിയോ എന്ന് അപേക്ഷിച്ചെന്ന് പറഞ്ഞു. ഹി റിക്വസ്റ്റഡ് ഹിം അഗെയിൻ ആൻഡ് അഗെയിൻ, കർത്താവേ ഞങ്ങളെ ഇവരിൽ നിന്ന് വിട്ടാലും ഈ ദേശത്തു നിന്ന് വിടരുതേ. എന്നിട്ട് അടുത്ത റിക്വസ്റ്റ് നോക്കണം, അതാ എനിക്ക് സങ്കടകരമായിട്ട് തോന്നിയ റിക്വസ്റ്റ്, എന്നറിയാമോ,
അവിടെ മലയരികെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു, ആ പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണം എന്ന് അവർ അവനോട് അപേക്ഷിച്ചു.
ഓ, എന്തൊരു ഗതികേടാ പിശാചിന്റെ, മനുഷ്യനിൽ നിന്ന് പോയാലും കൊള്ളില്ല, പന്നിയിലെങ്കിലും ഞാൻ എന്ത് ചെയ്തോളാം, ഞാൻ ജീവിച്ചോളാം. അപ്പൊ മൃഗങ്ങളിൽ പോലും എന്ത് കേറും, എന്ത് കേറും, ആ ഭൂതം കേറും, ഭൂതം കേറും. മൃഗങ്ങളിൽ പോലും ഭൂതത്തിന് കയറാൻ പറ്റും എന്ന് നമുക്ക് ഇതിന്റെ അകത്ത് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, പോട്ടെ. അല്ല, ഞാൻ പറഞ്ഞത് ഇനി വീണ്ടും അടുത്ത ഒരു കാര്യം നമ്മൾ വീണ്ടും കാണാൻ പറ്റുന്നത് അതിന്റെ 6-ാം അധ്യായം. 6-ാം അധ്യായം 12-13 വാക്യങ്ങൾ.
അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടാൻ എന്ന് പ്രസംഗിച്ചു, വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു.
കേട്ടോ, മെനി ഡീമൺസ് കാസ്റ്റിംഗ്, ശിഷ്യന്മാര് പോയ കാര്യം ചെയ്യുകയാണ്. എന്താണ്, അവർ പോയപ്പോൾ മെനി ഡീമൺസ്, എന്തുമാത്രം ഭൂതം ആ ദേശത്തുള്ള, നല്ല ചോദിക്കും, വെളിയിൽ നിന്നോണ്ട് പ്രവർത്തിച്ച പിശാച് ഇപ്പോൾ എവിടെ കയറിയിരിക്കുക, ഇവന്റെ അകത്ത് കയറി വസിക്കുക, അകത്ത് കയറി വസിക്കുക. വീണ്ടും അതിന്റെ 7-ാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യം, 7:25.
അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകൾ ഉള്ള ഒരു സ്ത്രീ അവന്റെ വസ്തുത കേട്ടിട്ട് വന്ന് അവന്റെ കാൽക്കൽ വീണു. അവൾ സുറഫോയ്ക്കാനിക ജാതിയുള്ള ഒരു യവന സ്ത്രീ ആയിരുന്നു. തന്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു.
കണ്ടോ, നോക്കി, ഒരു അമ്മ വന്നിരിക്കുക, മകളിൽ നിന്ന് എന്ത് ചെയ്യണം, ഭൂതത്തെ പുറത്താക്കണം. യേശു പറഞ്ഞു എന്ത് ചെയ്തിരിക്കുന്നു, അവളുടെ വിശ്വാസം കണ്ടിട്ട് ഭൂതം വിട്ടുപോയി എന്ന് പറഞ്ഞിരിക്കുന്നു. വീണ്ടും അതിന്റെ 8:9 അതിന്റെ 17
അതിന് പുരുഷാരത്തിൽ ഒരുവൻ, ഗുരു, ഊമനായ ആത്മാവുള്ള എന്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു, അത് അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു, പിന്നെ അവൻ നുരച്ചു പല്ല് കടിച്ചു വരണ്ടു പോകുന്നു, അതിനെ പുറത്താക്കേണ്ടതിനെ ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർ കഴിഞ്ഞില്ല എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവരോട്, അവിശ്വാസമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും.
ആ മതി, ഞാൻ ഇവിടെ എന്നാ ഇത്രയും വാക്യങ്ങളൊക്കെ പറഞ്ഞതിന്റെ കാര്യം പറഞ്ഞാൽ, നമ്മൾ തിരിച്ചറിയണം അതിന്റെ സീരിയസ്നെസ്. ഞാൻ ഈ വാക്യങ്ങളെല്ലാം ഒന്നെടുപ്പിച്ചു. സോ നമ്മൾ യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ മനുഷ്യർ, സിനഗോഗുകളിൽ കൂടുന്നവര്, സുറഫോയ്ക്കുള്ള ജവരി യവന സ്ത്രീ, വേറൊരു മനുഷ്യനിവിടെ, എന്തുമാത്രം ഭൂതത്തിന്റെ പ്രവൃത്തി ഉണ്ടായിരുന്നു നാം തിരിച്ചറിയണം. സ്വരങ്ങളെ, ഇതിനേക്കാളും വലിയ ഭൂതമുള്ള ഒരു കൂട്ടരുണ്ട് കേട്ടോ. അതാരെന്നറിയാമോ, അത് വെളിപ്പെടുന്ന ഭൂതമല്ല, പെട്ടെന്ന് വെളിപ്പെടത്തില്ല, പതിയെ വെളിപ്പെടുള്ളൂ. ആ ഭൂതം ആരുണ്ടെന്നറിയാവോ, മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പരീശന്മാരും. അവർ വലിയ ഭൂതത്തെ കൊണ്ട് നടക്കുകയാണ്, ഇച്ചിരി ഡീസന്റ് ഭൂതമാണ്, മാനിഫെസ്റ്റ് ഒന്നും പെട്ടെന്ന് ചെയ്തില്ല. പക്ഷെ അവർക്കാണ് ഏറ്റവും വലിയ ഭൂതം, അതുകൊണ്ടാണ് അവര് യേശുവിനെ കൊല്ലുവാൻ നോക്കി എന്ന് എഴുതി വച്ചിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല്, മഹാപുരോഹിതം മുതല് താഴേക്കുള്ള സകലമായ ആൾക്കാർ എന്താണെന്നറിയാവോ, ഭൂതം ബാധിച്ചിരിക്കുക, ഭൂതം ബാധിച്ചിരിക്കുക. ഈ കോണ്ടെക്സ്റ്റിലാണ് യേശു വരുന്നേ, യേശു വരുന്നേ. ഈ യേശു വന്നിട്ട് ഭൂതങ്ങളെ പുറത്താക്കാൻ തുടങ്ങി. എന്നിട്ട് യേശു ആര്യം പറഞ്ഞു, ബലവാൻ അരമന ധരിച്ച് അവന്റെ വസ്തുവാക്കിയ, എന്താണെന്നറിയാമോ, അവൻ എല്ലാ ഭൂതത്തിലും അവന്റെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവന്റെ വസ്തുവാക്ക അവർച്ച ആരെ സമ്മതിക്കത്തില്ല. അങ്ങനിരിക്കുമ്പോൾ അതിലും ബലമേറി യേശു വന്ന് എന്ത് ചെയ്തു, അവന്റെ കോപ്പ് കവർച്ച ചെയ്തു, അല്ലെങ്കിൽ അവൻ പിടിച്ചു വെച്ചിരുന്നവരെ വിടുവിച്ചു. ഇതായിരുന്നു യേശുവിന്റെ മിഷൻ, യേശുവിന്റെ ശുശ്രൂഷ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. സ്പഷ്ടം, സ്പഷ്ടം. ഇനി അപ്പോസ്തലന്മാരെ അയക്കുമ്പോഴും ഇതേപോലെ കർത്താവ് വായിക്കുന്നത്. നമുക്ക് വീണ്ടും ആ വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തലന്മാരെ അയക്കുന്നത്, മത്തായിയുടെ സുവിശേഷം എന്റെ അകത്ത് 10:1 അതിന്റെ 1
അനന്തരം അവൻ തന്റെ 12 ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു. 12 അപ്പോസ്തലന്മാരുടെ പേരാമിത്.
ആ മതി, അവിടെ എഴുതിക്കുകയാണ്, അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാൻ കർത്താവ് എന്ത് ചെയ്തു, അധികാരം കൊടുത്തു. അവര് ശിഷ്യന്മാര് കടന്നുപോയപ്പോഴും ഭൂതങ്ങൾ പുറത്തായി. കാരണം എന്താ, അവര് മടങ്ങി വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, കർത്താവേ നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, കീഴടങ്ങുന്നു, കീഴടങ്ങുന്നു, ഭൂതങ്ങളും കീഴടങ്ങുന്നു. അപ്പൊ നോക്കുക, യേശു പറഞ്ഞ അതേ ദൈവരാജ്യം അവർ പ്രസംഗിച്ചത്, യേശുവിന്റെ അതേ ശുശ്രൂഷ അവർ നിവർത്തിച്ചത്. കാരണം എന്താ, പ്രിയസ്വരങ്ങളെ തിരിച്ചറിയണം, ആൾക്കാര് ഭൂതത്താൽ ബാധിക്കപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പിശാച് മനസ്സ് കുരുടാക്കി വെച്ചിരിക്കുക, അവരടിമനുഖത്തിലാണ്, അവർക്ക് തനിയെ രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ യേശു ആദ്യം കടന്നുപോയി, ഭൂതങ്ങളെ പുറത്താക്കി. അതുമാത്രമല്ല, ശിഷ്യന്മാരെ അയച്ചു, അവരും കടന്നു ചെന്ന് ഭൂതങ്ങളെ പുറത്താക്കി. പ്രൈസ് ദി ലോർഡ്. ഇനി ഇതിന്റെ അൾട്ടിമേറ്റ് എവിടെ ചോദിക്കുകയാണെങ്കിൽ കൊളോസ്യലേഖനത്തിലാണ്. കൊളോസ്യലേഖനം 2:15 അതിന്റെ 15
വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി.
നോക്ക്, ആദ്യം കൊച്ചു കൊച്ചു ഭൂതത്തെ പുറത്താക്കി, ഓരോരോ അവിടെ ഇവിടെ ഉണ്ടായിരുന്ന ഭൂതങ്ങളെ പുറത്താക്കി, പുറത്താക്കിയിട്ട് കർത്താവ് ഏറ്റവും അവസാനം ഒരു പരമമായ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഒരു വശത്ത് കർത്താവിന്റെ ക്രൂശുവർണം പാപത്തിന് പരിഹാരമായിരിക്കുമ്പോൾ മറുഭാഗം കൂടെ നമ്മൾ കാണണം എന്താണെന്ന് എഴുതിയിരിക്കുന്നത്, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിന്മേൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി പരസ്യമായ കാഴ്ചയാക്കി. ഹാവിംഗ് ട്രയംഫ്ഡ് ഓവർ ദം ത്രൂ ഹിം, ഹി ഡിസാം ദ റൂളേഴ്സ് ആൻഡ് അതോറിറ്റീസ്. വാഴ്ചകളെയും അധികാരങ്ങളെ എന്ത് ചെയ്തു, ആയുധവർഗം വെപ്പിച്ച് അവയെ കീഴടക്കി. അപ്പൊ യേശുവിന്റെ ശുശ്രൂഷ അതാ സഹോദരങ്ങളെ, അതാ ശുശ്രൂഷ. ഈ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരുടെ കാര്യം കൂടെ പറഞ്ഞിട്ടാണ് അവരെ അയക്കുന്നത്. എന്നറിയാമോ, മത്തായിയുടെ സുവിശേഷം 28:18 നമുക്കറിയാവുന്ന വാക്യം എന്താണ്? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എന്താ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ പോക. ഈ അധികാരവുമായിട്ടാണ് കർത്താവ് അപ്പോസ്തലന്മാരെ അയക്കുന്നത്. എന്താ അധികാരം? സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും. ഇനി മുമ്പ് ശിഷ്യന്മാരോട് യേശു പറഞ്ഞ വേറൊരു വാക്കുമുണ്ട്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചോട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, ഒരു ഉപദ്രവം വഹാനി വരത്തിൽ ഒരു ഉപദ്രവം ചെയ്യത്തില്ല. ഇന്നെവിടെങ്കിലും ഭൂതത്തെ പുറത്താക്കുമ്പോൾ ആൾക്കാർ ഭയങ്കര ആരാധനയും പ്രാർത്ഥനയാണ്, പേടിയാണ്. എന്നാ പറയോ, അതെങ്ങാണ് എന്റെ നേരെ വന്നാലോ? ഞാൻ പറഞ്ഞത് ഇത് ആൾക്കാർ പേടിപ്പിച്ചു വെച്ചിരിക്കും. ഞാൻ ഒന്നും ആരാധിക്കാൻ പോകണ്ട, എന്ത് ചെയ്യണം അറിയാമോ? നേരെ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ പറയണം. ഈ ആത്മീക ആയുധങ്ങൾക്ക് അത് രണ്ടുതരം ആയുധങ്ങളുണ്ട്, ഒന്ന് ഡിഫൻസും ഉണ്ട്, ഒന്ന് ഒഫെൻസും ഉണ്ട്. ഡിഫൻസ് നമ്മെ സംരക്ഷിക്കുന്ന ആയുധങ്ങളുണ്ട്, എന്താണ്? നമ്മൾ എഫ്എസിലെ 16:6 നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഒഫെൻസീവായിട്ടുള്ള ആയുധങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? എന്താ? ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാള് ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാവോ? സൗരങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഡിഫൻസ് മോഡിൽ നിൽക്കേണ്ടവരല്ല, നമ്മൾ ഒഫെൻസിലേക്ക് പോകേണ്ട ആൾക്കാരാ. ദൈവമക്കളെല്ലാം പേടിച്ച് ദൈവം എന്റെ ഭൂതം കയറരുത് ഭൂതം കയറരുത് എന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുക, നോ, അല്ലെന്ന്. പിശാചിന്റെ അടിമതൽ കിടക്കുന്നവരെ വിടുവിക്കുവാൻ ഞാൻ പറഞ്ഞത്, യേശു ആദ്യം ശുശ്രൂഷ ചെയ്തു. എന്ത് ശുശ്രൂഷ? ഒന്ന് പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത്? കുരുട്ടായിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കുവാൻ യേശു പ്രസംഗിച്ചു. രണ്ട്, ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ടിരുന്ന യേശു പുറത്താക്കി. അപ്പോഴാണ് ദൈവരാജ്യം അവരുടെ വന്നത്. ഇനി ശിഷ്യന്മാരെ അയച്ചപ്പോഴും അതേ അധികാരവുമായിട്ട് അയച്ചു. എന്ത് ചെയ്യുക? സുവിശേഷം, ദൈവരാജ്യം പ്രസംഗിക്കുക. എന്ത് ചെയ്യുക? ഭൂതങ്ങളെ പുറത്താക്കുക. അതേ അധികാരവുമായിട്ട് യേശു അയച്ചു. ശിഷ്യന്മാര് പോയി, സുവിശേഷം പ്രസംഗിച്ചു, ദൈവരാജ്യം പ്രസംഗിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി. ഇനി കം ടു അസ്. ഇപ്പോൾ സഭ, സഭ ഇപ്പോൾ സഭയ്ക്ക് അധികാരം കർത്താവ് കൊടുത്തിരിക്കുക. തലയാകുന്ന കർത്താവ് തന്റെ ശുശ്രൂഷ, താൻ തനിക്കുള്ള ശുശ്രൂഷ കർത്താവ് നിവർത്തിച്ചു. ഇപ്പോൾ തന്റെ സഭയിലൂടെയാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, ഗോ, നിങ്ങൾ പോവുക. സൗരങ്ങളെ, ഇത് വളരെ പ്രധാനപ്പെട്ട സഭയുടെ ഉത്തരവാദിത്വമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. പിശാചിൽ അടിമത്തിൽ കിടക്കുന്നവരെ വിടുവിക്കാൻ വേറെ ഒരു കാര്യപരിപാടിക്ക് സാധ്യമല്ല. സൗരങ്ങളെ, നിങ്ങൾക്കറിയോ, ജാതികളായ ആൾക്കാര് ഭൂതം അവിടെ ഇളകാറുണ്ട്. അവരെന്താ ചെയ്യുന്ന അറിയാമോ? ചൂരലുകൊണ്ട് അടിക്കുക, ചൂരലുകൊണ്ട് അടിക്കുന്നു, മന്ത്രങ്ങൾ നടത്തുന്നു, തന്ത്രങ്ങൾ നടത്തുന്നു, ഭയങ്കര പരിപാടി നടത്തുക. ഒരു ഭൂതം പോകത്തില്ല. നാലടിയെ കൊടുക്കുമ്പോഴത്തേന് ഭൂതം പോയതായിട്ട് തോന്നും, തൽക്കാലത്തിന്റെ ആശ്വാസം കിട്ടും, തൽക്കാലത്തിന്റെ ആശ്വാസം കിട്ടും. വീണ്ടും അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? വീണ്ടും കഴിയുമ്പോൾ പ്രശ്നമാണ്. ഞാൻ ഓർക്കുന്നത് എന്റെ ഫാമിലിയിൽ ഒരു ആന്റി, ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഇതുപോലെ ഭൂതം ബാധിച്ച ഒരു ആന്റി. ഞാൻ വളരെ കുഞ്ഞായി, എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഭൂതം ബാധിച്ചു കഴിഞ്ഞാൽ ഒറ്റ കുഴപ്പമുള്ളൂ, എന്നെ എടുക്കണം. എന്റെ മമ്മിക്കാണ് പേടിയാ കൊടുക്കാനായിട്ട്, കാരണം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയാൻ പറ്റില്ല. ഭൂതം ബാധിക്കും, ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര, അന്ന് ഭൂതം ഒന്നും പറയാൻ അറിയത്തില്ല, വേറെന്തൊരു പേരാ പറഞ്ഞിട്ട് ഞാൻ മറന്നുപോയി. അപ്പൊ അങ്ങനെയാണ്, അന്ന് ഭൂതത്തിന്റെ കയ്യിൽ ഞാൻ കിടക്കുന്നു, കുറെ കളിച്ചതാ. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു? പക്ഷെ ഒരു ദിവസം അവിടെ ഒരു ബ്രദർ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഒരു 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 വീണ്ടും ഞാൻ അതിന്റെ അനുഭവമൊക്കെയായിട്ട് ഞാനിങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരു ബ്രദർ പ്രാർത്ഥിക്കാൻ വന്നു. ഈ ബ്രദർ തലയിലോട്ട് കൈവച്ചപ്പോൾ ഈ ഭൂതം മാനിഫെസ്റ്റ് ചെയ്തു, അന്ന് വിട്ടുപോയതാണ്. ഞാൻ ചോദിച്ചു, എന്തായിരുന്നു ആന്റി സംഭവിച്ചത്? ആന്റി പറഞ്ഞു, തലയിലോട്ട് വലിയൊരു കല്ലുകൊണ്ട് ഒന്ന് ഇടിച്ചങ്ങിരിക്കും, അതുപോലെ തോന്നി എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല, വളരെ സന്തോഷമായിട്ട് വിളിക്കാതെ ജീവിക്കുക. സോരങ്ങളെ, ഫ്രീ ദൈവരാജ്യത്തിന്റെ മാനിഫെസ്റ്റേഷൻ അത്. എന്താ? പിശാചേ, നിന്റെ അധികാരത്തിന് കീഴുള്ളവരെ വിടുവിക്കുവാൻ ഇതാ ബലവാന്മാരിൽ ബലവാനായവനായ യേശു വരുന്നു. അതുകൊണ്ടാണ് യേശു നമുക്കൊരു അധികാരം തന്നിരിക്കുന്നത്. എന്താണെന്ന് അറിയാം? എന്റെ നാമത്തിൽ നിങ്ങൾ പോവുക, എന്റെ നാമത്തിൽ നിങ്ങൾ പോവുക. എന്താ? എന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുമെന്ന് പറഞ്ഞു. യേശു കർത്താവിന്റെ നാമമാണ് നമുക്ക് തന്നിരിക്കുന്നത്, നമ്മുടെ നാമം അല്ലെന്ന്. യേശു കർത്താവിന്റെ നാമത്തിൽ, അങ്ങനെ അല്ലെ ഭൂതത്തെ പുറത്താക്കുന്ന കാര്യമുണ്ട്? യേശുവിന്റെ നാമത്തിൽ പുറത്തു പോവുക. കാരണം യേശുവിന്റെ നാമത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ നേരത്തെ വായിച്ചു, എന്താണ്? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വിഭിച്ച് അവയെ കുരിശിൽ വെച്ച് കീഴടക്കി, അവരുടെ മേൽ പരസ്യമായ ജയോത്സവം കൊണ്ടാടി, അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഇതാ നമ്മുടെ യേശു കർത്താവ് അവിടുന്ന് ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടിയതുകൊണ്ട് എന്താ യേശു കർത്താവിന്റെ നാമത്തിന്റെ മുൻപിൽ ഒരു ഭൂതത്തിനും നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. സ്വരങ്ങൾ അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ സമയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത ഇതാണ് നാളുകളായിട്ട് എന്റെ ഹൃദയത്തിൽ, ഇത് ഇന്ത്യയുടെ സമയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ത്യയുടെ സമയം, കാരണം ബാക്കി എല്ലാ രാജ്യങ്ങളിലും എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇവിടെ നടക്കുന്നുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഇവിടുത്തെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒന്നും നടക്കുന്നില്ല. റിലീജിയസ് സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടിട്ട്, 2011 റിലീജിയസ് സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടിട്ട് ഞാൻ അന്ന് രാത്രി അനേക സമയം ഇരുന്നു പോയി ദൈവസന്നിധിയിൽ. ഒരു മാഗസിൻ അത് കണ്ടപ്പോൾ 2.3%, നോർത്ത് ഇന്ത്യയിൽ less than 1% എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിച്ചോണം, 99% ആൾക്കാരും എവിടെയാ, എവിടെയാ? പിശാചിനാൽ ബാധിക്കപ്പെട്ടവർ, ഭൂതങ്ങളുള്ളവര്, ഒരു കൂട്ടം ആൾക്കാർ. ഇനി ചിലർക്ക് ഭൂതങ്ങളില്ലായിരിക്കുക, പക്ഷെ അവരുടെ ഹൃദയം കുരുടായിരിക്കുക. അങ്ങനെയിരിക്കുന്ന കുറെ ആൾക്കാര്, പിശാചിന്റെ അടിമത്തത്തിൽ ജീവിക്കുന്നവര്, അവരെ വിടുവിക്കുവാൻ ഇന്ന് യേശു നേരിട്ട് വരത്തില്ല, തന്റെ സഭയിലൂടെ കർത്താവ് ചെയ്യുകയാണ്. കർത്താവ്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ എന്ത് ചെയ്യത്തില്ല, ജയിക്കത്തില്ല, ജയിക്കത്തില്ല എന്ന് കർത്താവ് പറഞ്ഞു. പാതാള ഗോപുരങ്ങൾ ജയിക്കാനായിട്ട് കഴിയാത്തൊരു സഭ. എന്താ ഈ പാതാള ഗോപുരത്തിന്റെ പ്രത്യേകത? എന്താ എന്താ പാതാള ഗോപുരങ്ങള്? എന്താ ഈ ഗോപുരത്തിന്മേലാണ് എന്ത് ചെയ്യുന്നത്? ഇവൻ വാണറിലിക്കൊണ്ടിരിക്കുക, പിശാചന്തി തിരികൊണ്ട് ആലോചന ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ അവന്റെ ആലോചനയ്ക്ക് ദൈവത്തിന്റെ സഭയെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. സ്വരങ്ങൾ, നമ്മൾ നോർത്ത് ഇന്ത്യ, നമ്മളിപ്പം വയനാട്ടിൽ ഭൂതങ്ങളെ കുറച്ച് കാണുന്നുണ്ട്, അതിന്റെയൊക്കെ 100 ഇരട്ടിയാണ് നോർത്ത് ഇന്ത്യയിൽ പോയാൽ ഭൂതങ്ങൾ. ഒരു ദേവാസനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് പല വില്ലേജുകളിൽ മീറ്റിംഗ് ഉണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ നമ്മുടെ കൂടെ എനിക്ക് മനോജ് പ്രകാശം പോയി. ഏത് ഗ്രാമത്തിൽ ചെന്നാലും ഉള്ള പ്രധാനപ്പെട്ട സുരക്ഷ ഭൂതത്തെ പുറത്താക്കുക എന്നുള്ളതാണ്. അവിടെ ചെന്ന് ചുമ്മാ പ്രാർത്ഥിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 5-6 ഭൂതമുള്ളതും മിനിമം. നോർത്ത് ഇന്ത്യയിലെ സ്ഥിതി അതാ. ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ അടുത്ത് വാനമംഗലത്ത് 100 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ബാസ്കറ്റ്ബോളിന്റെ കൂടെ ഒരു വില്ലേജ് ചെന്നു. ജസ്റ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയുള്ള ഒരു ആകപ്പാടെ 5-8 പേരേ ഉള്ളൂ, 8 പേര് 4 പേർക്ക് ഭൂതമുള്ളത്. മൊത്തം 8 പേരാ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്, അതിൽ 4 പേർക്കും ഭൂതമാ. ഈ മറ്റേ ഇനി ഭൂതം ഉണ്ടായിരുന്നോ അറിയത്തില്ല. ഞാൻ പറഞ്ഞ സ്വരങ്ങളെ, പിശാചിനാൽ അടിമത്തിൽ കിടക്കുന്ന ഒരു കൂട്ടം ജനത്തിന്റെ നടുവിൽ നമ്മൾ നിൽക്കുക. ഇതാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നാം തിരിച്ചറിയേണ്ട ഒരു സത്യം അതാ. നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരു ജനം, അവര് വെറുതെ ഇങ്ങനെ ജീവിച്ചു പോവാന്ന് കരുതരുത്. BMW കാറിൽ AC ഇട്ടുകൊണ്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു പറഞ്ഞാൽ എന്നറിയാമോ, എന്തോ ഒരു ഭാഗ്യവാന്മാർ. അല്ലെന്ന്, അല്ലെന്ന്, പിശാചിന്റെ അടിമനുഖത്തിൽ കുടുങ്ങിക്കിടക്കുക, പിശാചിന്റെ അടിമനുഖത്തിൽ ഞരങ്ങി ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാര്, അവരെ വിടുവിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഇനി വേറൊരു ദൂതൻ വരത്തില്ല കേട്ടോ. നോ, ഒരു ദൂതൻ വന്ന് ഭൂതത്തെ പുറത്താക്കത്തില്ല. അവരെ വിടുവിക്കുവാൻ ദൈവം നമ്മെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുക. നമ്മുടെ ഭൂതത്തിൽ നമ്മെ വിടുവിച്ച്, നമ്മുടെ കുരുട്ട് കണ്ണുകളെ തുറന്ന് അതേ കർത്താവ് ഈ ജനക്കൂട്ടത്തെ വിടുവിക്കുവാൻ നമ്മെ ആക്കി വെച്ചിരിക്കുക. ഈ ബോധ്യം നമ്മുടെ ഹൃദയത്തെ ഭരിക്കണം. അതാണ് പറഞ്ഞത് സെൻസ് ഓഫ് മിഷൻ. നമ്മുടെ വിളി, യേശു കർത്താവിന് വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നു എന്തിനു വേണ്ടിയിട്ട് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചത്, കർത്താവേ, പിതാവേ, എന്താ ഇന്നത്തെ ദിവസം ഞാൻ ചെയ്യേണ്ടത്? വളരെ വ്യക്തമായിട്ട് പിതാവ് പറഞ്ഞു, ഇവിടെ മാത്രം പോരാ, ഗലീലിലെ മറ്റ് സ്ഥലങ്ങളിൽ പോയി എന്ത് ചെയ്യണം, ദൈവരാജ്യം പ്രസംഗിക്കണം, അതിനായിട്ടല്ലോ അയച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയ സ്വരങ്ങളെ, നമ്മൾക്ക് പലപ്പോഴും പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയാമോ, ഈ ഒരു മിഷനെ കുറിച്ചൊരു ബോധ്യം നമ്മുടെ ഹൃദയത്തിലില്ല. എന്നെ തെരഞ്ഞെടുത്തു ദൈവം അനേകരെ വിടുവിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെ ദൈവം പേര് എന്നെ വിളിച്ചിരിക്കുന്നത്, എന്നെ ദൈവരാജ്യത്തിലാക്കിയിരിക്കുന്നത് അനേകം പേരെ വിടുവിക്കാൻ വേണ്ടിയിട്ടാണ്. യെസ്, ഈ ബോധ്യം നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്യം കൂടെ ഞാൻ പറയാം. അപ്പോസ്തല പ്രവർത്തനം അതിന്റെ 26-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം, Acts 26:18.
അവർക്ക് പാപഭോജനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിനെ, അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കും തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു.
പൗലോസിന്റെ സാക്ഷ്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം എന്തൊക്കെ കാര്യത്തിലാണ് പൗലോസിനെ അയച്ചത്. ഒന്ന്, കർത്താവിലുള്ള വിശ്വാസത്താൽ പാപമോചനമുണ്ടെന്ന് പ്രസംഗിക്കുവാൻ. രണ്ട്, അവർക്ക് അങ്ങനെ അതുവഴി ശുദ്ധീകരിക്കപ്പെട്ടവരുടെ എന്ത് ചെയ്യും? അവകാശം കിട്ടും. മൂന്ന്, അവരുടെ കണ്ണ് തുറക്കുവാൻ. നാല്, അവരെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് തിരിക്കുവാൻ. അഞ്ച്, സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാൻ ഞാൻ നിന്നെ അയക്കുന്നു. ഇതാ സുവിശേഷവല. എന്താ സുവിശേഷ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ? സുവിശേഷ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ നിറവോടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദൈവവചനം പ്രസംഗിച്ച് എന്ത് ചെയ്യ? അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ, സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാൻ, അവർക്ക് പാപമോചനം പ്രസംഗിക്കുവാൻ, അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ എന്ത് കിട്ടുക? അവകാശം കിട്ടുവാൻ. പ്രൈസ് ദി ലോർഡ്. വി നീഡ് ടു നോ സോരങ്ങളെ, വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ തിരിച്ചറിയണം ഇതിന്റെ പ്രത്യേകത എന്താണെന്ന്. നമ്മൾ തിരിച്ചറിയണം. ദൈവം വലിയൊരു ഉത്തരവാദിത്വമായിട്ട് നമ്മളെ നിർത്തിയിരിക്കുക. വലിയൊരു ഉത്തരവാദിത്വം. നമ്മുടെ ചുറ്റുപാടുമുള്ള അനേക ജനം ഹൃദയങ്ങൾ കുരുടായി ജീവിക്കുക. പാപത്തിന്റെ ശിക്ഷ എപ്പോഴാണ് അവരുടെ മേൽ പാപത്തിന്റെ ശിക്ഷ വരുന്നതെന്ന് തിരിച്ചറിയാതെ അവർ ജീവിക്കുക. പിശാചിന്റെ അടിമ നോത്തിൻ കീഴിൽ അവർ ജീവിക്കുക. അവരെ വിടുവിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു മിഷൻ, ഇത് സഭയുള്ള മുഴുവൻ ഉത്തരവാദിത്വമാണ് കേട്ടോ, മുഴുവൻ സഭയുടെ ഉത്തരവാദിത്വമായത്. അതിൽ ഓരോരുത്തർക്കും ഓരോ റോളുകൾ ഉണ്ടായിരിക്കാം. ഓരോരുത്തർക്കും ഓരോ റോളുകൾ. എന്താ എന്റെ റോൾ എന്നുള്ളത് തിരിച്ചറിയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം സ്വരങ്ങൾ. ഒരുപക്ഷെ നമുക്ക് ദൂരെ പോകാനായിട്ട് കഴിയത്തില്ലായിരിക്കാം, പക്ഷേ നമുക്ക് ഒരു കാര്യം പറ്റും, പോകുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യാനായിട്ട് കഴിയും? പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. സഭയുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാ. നമ്മളിവിടെ നിന്ന് വിചാരിക്കുക, നോർത്ത് ഇന്ത്യയിൽ പോകുന്ന ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം വിചാരിക്കരുത് ഓ ഞാനൊരു മിനിറ്റ് പ്രാർത്ഥിച്ചു. പക്ഷെ അതല്ല സഹോദരങ്ങളെ, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന വൻ കാര്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്കപ്പുറമാണ്. അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവർത്തനം തന്നെ അതിന്റെ 12:5.
ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു.
ആ ശ്രദ്ധിക്കണേ, ഈ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ, ഫെർവെന്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്നേ, ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. എന്താ കാര്യം? ഒന്ന്, യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. അടുത്ത ലീഡറാണ് പത്രോസ്. പത്രോസിനെ പിടിച്ചിരിക്കുക. എന്തിനാ അടുത്ത? എന്താ കൊല്ലാൻ വേണ്ടിട്ടാ. ദൈവസഭ ഉണർന്നു. ദൈവസഭയ്ക്ക് മനസ്സിലായി അപ്പോസ്തലനെ പത്രോസ് കൊല്ലപ്പെടാൻ പോവുക. അവന്റെ സമയമായിട്ടില്ല കേട്ടോ. കാരണം കർത്താവ് ഒരു വാഗ്ദത്തം പത്രോസിന് കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? എന്താ? നീ വയസ്സാകുമ്പോൾ വേറെടുത്ത് എന്ത് ചെയ്യും? ആ നിന്റെ അര കിട്ടും. അപ്പം ചെറുപ്പമായിരിക്കുമ്പോ ഇപ്പൊ എന്ത് ചെയ്യത്തില്ല, നീ പോകത്തില്ല. കുറെ കൂടെ എന്തുണ്ട്? സമയമുണ്ട്. വയസ്സായിട്ട് ഉള്ള ശേഷം എന്ത് ചെയ്യുള്ളൂ? വേറെടുത്തുമ്പോ അര കിട്ടുള്ളൂ. എന്നിട്ട് നിനക്ക് ഇഷ്ടമില്ലാത്തടത്ത് കൊണ്ടുപോകും. ഓക്കെ, ഇവിടെ പത്രോസ് സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു. ഈ സഭയ്ക്കൊരു പ്രത്യേകത ഉണ്ട്, എന്നറിയാമോ? അവര് പകല് മാത്രമല്ല, അവര് രാത്രിയും കൂടെ പ്രാർത്ഥിച്ചു. എന്താ തെളിവ്? നമ്മളിവിടെ വായിക്കുന്നുണ്ട്, രാത്രിയിൽ, അർദ്ധരാത്രിയിൽ എന്ത് ചെയ്തു? പത്രോസ് കിടന്നുറങ്ങിയായിരുന്നു. അങ്ങനെ 12:12. ഇങ്ങനെ ഗ്രഹിച്ച ശേഷം വായിച്ചു.
ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്നു മറുപേരുള്ള യോഹനാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്ന് അവിടെ അനേകർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൻ പടിപ്പുരവാതിൽക്കൽ മുട്ടിയാറെ രോദ എന്നൊരു ബാല്യക്കാരത്തി വിളി കേൾപ്പാൻ അടുത്തു
വന്നു. അർദ്ധരാത്രിക്ക് പത്രോസിനെ മോചിപ്പിക്കുന്നത്. പക്ഷെ ഈ സഭയുടെ പ്രത്യേകതയുണ്ട്, ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പം അവര് പകല് മാത്രമല്ല രാത്രികളെ പ്രാർത്ഥിച്ചു. അവരൊരു കാര്യം കർത്താനോട്, കർത്താവ് പത്രോസിനെ മോചിപ്പിക്കണം, പത്രോസിനെ വിടുവിക്കണം. അവരതിൽ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് പ്രാർത്ഥിച്ചത്. കോൺഫിഡന്റ് ആയിട്ട് രാത്രി കൂടെ പ്രാർത്ഥിക്കുന്ന സഭ. എന്ത് സംഭവിച്ചു? പത്രോസ് വിടുവിക്കപ്പെട്ടു. പക്ഷെ അവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ. പത്രോസിന്റെ വിടുതൽ കൊണ്ട് ആ സഭയുടെ പ്രാർത്ഥനയുടെ മറുപടി അവസാനിച്ചില്ല. താഴേക്ക് വായിക്കുമ്പം 21-23 വരെ, നിശ്ചയിച്ച ദിവസത്തിൽ ഹേരോദോവ് രാജവസ്ത്രം ധരിച്ചു ഭദ്രാസനത്തിൽ ഇരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദം അത്രയെന്ന് ജനമാർത്തു. അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കാകിയാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു, അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. ആ ദൈവസഭയുടെ പ്രാർത്ഥനയ്ക്ക് അടുത്ത മറുപടിയും കൂടെ, കൊല്ലാൻ വേണ്ടി പിടിച്ചവനെ എന്ത് ചെയ്തു? ദൂതനടിച്ചു. നമുക്ക് സ്വരങ്ങൾ സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ കൊല്ലാൻ ഓർഡറിട്ടവൻ അവനെ അടിച്ചു, കൃമിക്കരയായിട്ട് പ്രാണനെ വിട്ടു. ഒരു ദിവസം പണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സാധാരണ പ്രാണനെ വിട്ടതിന് ശേഷമേ കൃമിക്കരയാവുള്ളൂ. പക്ഷെ ഹേരോദോവിന്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റ് ആണ്, കൃമി കയറിയിട്ടാണ് പ്രാണനെ വിടുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ, വീണ്ടും ആ മറുപടി നമുക്ക് കാണാൻ പറ്റും. 24-ാം വാക്യം.
എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു.
ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. നോക്കുക, ഒരു സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കാനായി ആരംഭിച്ചപ്പോൾ പകല് മാത്രമല്ല രാത്രിയും കൂടെ പ്രാർത്ഥിച്ചു. അവര് ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ അതിന്റെ മറുപടി, 1 പത്രോസിന്റെ വിടുതൽ, 2 ഹേരോദോവിന്റെ മരണം, 3 ദൈവവചനം അവിടെ മുഴുവൻ പരക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വസിക്കുന്നതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഏത് ദൈവപ്രവൃത്തിയുടെയും ആരംഭം തുടങ്ങുന്നത് പ്രാർത്ഥനയില. പെന്തക്കോസ് നാളില് അവരെല്ലാവരും ഒരുമിച്ച് കൂടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചോദിച്ചിരിക്കുന്നത്. അവരൊരുമിച്ചുകൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഒരു പുതിയ പ്രവൃത്തി ആരംഭിക്കുന്നത്. ഏത് പ്രവൃത്തിയുടെയും ആരംഭം എന്നറിയാമോ? പ്രാർത്ഥനയാ. ദൈവസഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയസ്വരങ്ങളെ, ദൈവം വൻ കാര്യങ്ങൾ ചെയ്യും. ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഉണരേണ്ട സമയമായിരുന്നു, ഇത് ഉണരേണ്ട സമയമായിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് വേറെ ഇവിടെ വേറെ, ഞാൻ പറഞ്ഞത് സാധാരണ ഒത്തിരി സ്ഥലങ്ങളിൽ കമ്മിറ്റി മീറ്റിംഗ്, പൊളിറ്റിക്സ്, വോട്ട പരിപാടി, ഇങ്ങനെ നമുക്ക് യാതൊരുവിധ കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് സ്തോത്രം, നമുക്ക് എന്നറിയോ ഇതിലേക്ക് ശ്രദ്ധ തിരിക്കാം. പക്ഷെ നമ്മുടെ പ്രശ്നം എന്ന് പറയാം, പിള്ളേരുടെ പഠിത്തം, ജോലിയുടെ ഉത്തരവാദിത്വം, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മൾ കൂടിയും കിടക്കുന്നു. നമുക്കിവിടെ ഇലക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇലക്ഷന്റെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ കുടിയും കിടക്കുന്നതുകൊണ്ട് നമ്മെ വിളിച്ച വിളി എന്താണെന്ന്, ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ അല്ലെ? എങ്ങനെ പാടിയത്? എന്താ ഒരു ഉന്നതമായൊരു വിളി? എന്താ വിളി? ഭൂമിയിൽ ദൈവരാജ്യം കൊണ്ടുവരുവാനായിട്ട് യേശുവിന്റെ നാമം നമുക്ക് തന്നിരിക്കുക, പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുക, അധികാരം തന്നിരിക്കുക. എന്ത അധികാരം? യേശു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരം എനിക്ക് തന്നിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ പോകുക. എല്ലാ അധികാരമുള്ളവനാ യേശു നമ്മെ അധികാരത്തോടു കൂടി പറഞ്ഞു വിടുകയ. എന്തിനാണെന്നറിയാമോ? എന്തിനാ? സുവിശേഷം പ്രസംഗിക്കുവാൻ, ദൈവരാജ്യം പ്രസംഗിക്കുവാൻ, കുരുട്ട് കണ്ണുകൾ തുറക്കുവാനായിട്ട്, ഭൂതങ്ങൾ പുറത്താകുവാനായിട്ട്, രോഗികൾ സൗഖ്യമാകുവാനായിട്ട്, എല്ലായിടത്തും അവരെ പിശാചിന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിന്റെ അധികാരത്തിലേക്ക് കൊണ്ടുവരുവാൻ, ഇതാണ് നമ്മുടെ അധികാരം. എന്റെ കർത്താവ് കാര്യം കൂടെ പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണി. കർത്താവ് പണിയുന്നത് സ്വരങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ എന്റെ ഹൃദയത്തിന്റെ ആ ഒരു ഭാരം അതാ, എന്റെ പ്രാർത്ഥനയാ, കർത്താവേ ദൈവരാജ്യം ഞങ്ങളുടെ നടുവിലുണ്ട്, പക്ഷേ ദൈവരാജ്യ അനുഭവമില്ലാത്ത അനേകം പേർ ഞങ്ങളുടെ ചുറ്റുപാടും കിടക്കുകയാണ്. കർത്താവേ അവിടുന്ന് പ്രവർത്തിക്കണമേ, പരിശുദ്ധാത്മാവ് ശക്തിയോടെ പ്രവർത്തിക്കണമേ. എത്ര പേര് പ്രാർത്ഥിക്കും? കർത്താവ് എന്നെ അയക്കണമേ. എത്ര പേര് പ്രാർത്ഥിക്കും? ഞാൻ പണ്ടൊരിക്കൽ പ്രാർത്ഥിച്ച ഒരാളാ, എന്നെ അയക്കരുതേ എന്ന് പ്രാർത്ഥിച്ച ഒരാളാ ഞാൻ. കാരണം പണ്ടൊരു പാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, ആ പൂർണ്ണമായ സുവിശേഷതയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എന്റെ പെണ്ണു കർത്താവ് എന്നെ മാത്രം വിടരുത്, കാരണം വീട്ടിൽ വലിയ പ്രാരബ്ധമാണ്, അതുകൊണ്ട് എന്നെ മാത്രം പൂർണ്ണമായ സുവിശേഷതയിലേക്ക് ഒന്നും വിട്ടേക്കരുത് എന്ന് പറഞ്ഞൊരാളാണ് ഞാൻ. പക്ഷെ ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവ് എന്നെ വീണ്ടും അയക്കണമെന്ന്. ഒന്ന് കർത്താവ് അയച്ചു, പക്ഷേ ഇതിന്റെ അപ്പുറത്ത് കർത്താവ് അയക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വിളിയേക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരിക്കുക, വിളിയേക്കാൻ വേണ്ടിയിട്ട്. ത്രീ ദിവസങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നത് എവിടെയെങ്കിലും നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിയുന്ന സമയങ്ങളിൽ, നമുക്ക് കൊച്ചു കൊച്ചു നമ്മുടെ കൂട്ടായ്മകളിൽ, ഒന്നോ രണ്ടോ സഹോദരന്മാരാണെങ്കിലും, 4-5 പേരാണെങ്കിലും, എവിടെയെങ്കിലും ഒരുമിച്ച് കൂടി നമുക്കൊന്ന് ഫെർവെന്റായിട്ട് പ്രാർത്ഥിക്കാം, കർത്താവേ ഈ വിളിയാണ് എന്റെ വിളി, ഇതാണ് സഭയുടെ വിളി, ഇതാണ് തലയാകുന്ന കർത്താവിന്റെ മിഷൻ, ഇതാണെങ്കിൽ നമ്മുടെ ഈ മിഷൻ അതാ. എന്താ? ആവുന്നിടത്തോളം പേരെ പിശാചിന്റെ രാജ്യത്തു നിന്ന് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരിക, പിശാചിന്റെ അടിമയായി കിടക്കുന്നവരെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരിക. ഡിഎൽമുടി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഓർക്കുന്നുണ്ട്. ഡിഎൽമുടി പറഞ്ഞു, കർത്താവ് എനിക്ക് ഒരു രക്ഷാബോട്ട് തന്നിരിക്കുക. എന്റെ കർത്താവിനോട് പറഞ്ഞു, ആവുന്നിടത്തോളം പേരെ ഈ ബോട്ടിൽ കയറ്റി അക്കരെത്തിക്കണം. ഇതായിരുന്നു ഡിഎൽമുടിയുടെ വിളി. കർത്താവ് എനിക്ക് രക്ഷാബോട്ട് തന്നിരിക്കുക, ആവുന്നിടത്തോളം പേരെ ഈ ബോട്ടിൽ കയറ്റി അക്കരെത്തിക്കുക എന്നുള്ളതാ സൗരങ്ങളെ. ദിസ് ഈസ് അവർ കോളിംഗ്, ദിസ് ഈസ് അവർ മിഷൻ. സഭ എന്നുള്ള നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം ഇതാ. നമ്മുടെ ചുറ്റുപാടുമുള്ള ഒത്തിരി പേരുണ്ട്, ഈ പട്ടണത്തിലുണ്ട്. ഇനി ഇവിടെ നിന്നിന്റെ അപ്പുറത്തേക്ക്, ഇവിടെ നവീൻ നീതു ഹിമാചലിലേക്ക് പോവാ വരുന്ന ദിവസങ്ങളിൽ. നമുക്ക് അവരെ പ്രാർത്ഥിച്ചയക്കണം, അവര് ഹിമാചലിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞത് ചിലർക്ക് അങ്ങനത്തെ വിളിയുള്ളവർ അങ്ങോട്ടേക്ക് പോകട്ടെ, വേറെ ചിലർക്ക് ഇവിടെ തന്നെ ആയിരിക്കാം വിളി, ഇവിടെ തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലങ്ങളിലായിരിക്കാം, ചില പ്രത്യേക ഭവനങ്ങളിലായിരിക്കാം, ചില പ്രത്യേക വ്യക്തികളുടെ അടുക്കലേക്ക് അയക്കാം. നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കുന്നെങ്കിൽ കർത്താവായിരിക്കും സൗരങ്ങളെ ഈ ബോധ്യത്തോടെ. ഞാൻ വിശ്വസിക്കുന്ന നിങ്ങൾ ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ദൈവം നിങ്ങൾ എവിടെ ഓഫീസിലാക്കിയിരിക്കുന്നത് അവിടുത്തെ ഒരു മിഷണറി ആയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ ഒറ്റക്കാരിയോട് ചെയ്താൽ മതി. എവിടെ പ്രശ്നം എന്നറിയാവോ? നമ്മൾ ഈ വീട്ടുകാരും പരിപാടിയും കാര്യങ്ങളും എല്ലാമായിട്ട് ഇങ്ങനെ നമ്മുടെ മനസ്സ് കിടന്ന് കറങ്ങുന്നതുകൊണ്ട് ദൈവരാജ്യത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇതാണ് പിശാചിന്റെ മറ്റൊരു തന്ത്രം. നമ്മളെ ഈ ദൈവരാജ്യത്തിന്റെ കാര്യങ്ങൾ ചിന്തിപ്പിക്കാതെ വണ്ണം ഇവിടത്തെ കാര്യങ്ങളിട്ട് വട്ടം കിടക്കുക. കൊച്ചു കാര്യമായിരിക്കാം, വലിയ കാര്യം വേണ്ട. രാവിലെ ഇറങ്ങിയപ്പോഴാണ് കൊച്ചൊന്ന് കരഞ്ഞു, അന്നത്തെ മൂട് മുഴുവൻ പോയി. അല്ലെങ്കിൽ ഭർത്താവും ദേഷ്യപ്പെട്ടു, ആ കഴിഞ്ഞു, അതോടുകൂടി പിന്നെ എന്ത് ചെയ്തു? പിന്നെ അന്നത്തെ ഞാൻ കൊച്ചു കൊച്ചു അതൊക്കെ വിട്ടുകളയെന്ന്. ദേഷ്യപ്പെടുന്നത് ദേഷ്യപ്പെടട്ടെ, കരയുന്നത് കരയട്ടെ, പക്ഷെ അതിന്റെ അപ്പുറത്ത് ഒരു വിളി എന്നെ മേൽ കർത്താവ് വിളിച്ചിരിക്കുക. യേശു അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചപ്പോൾ യേശുവിന് ആ വിളിയെ കുറിച്ച് ബോധ്യമായി. യേശു പറഞ്ഞു, ഞാൻ ഗലീലയിലൊക്കെയും പോയി എന്ത് ചെയ്യണം? ദൈവരാജ്യം പ്രസംഗിക്കേണ്ടതാകുന്നു, അതിനായിട്ടല്ലോ എന്നെ അയച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആ വിളി തിരിച്ചറിഞ്ഞ സ്വരങ്ങളെ, എല്ലാ ദിവസവും നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ പ്ലാൻ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? എല്ലാ ദിവസവും, എവരി ഡേ, എല്ലാ ദിവസവും, ഒരു ദിവസമല്ല, എല്ലാ ദിവസവും ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. എവരി ഡേ നമ്മളൊരു ബ്ലെസ്സിങ് ആകുവാനായിട്ട്, ഒരു അനുഗ്രഹമായി തീരുവാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ അത് നമ്മുടെ കൂട്ടുവിശ്വാസി, നമ്മുടെ കൂടെയുള്ള സഹോദരനോട് അല്ലെ സഹോദരിയോട് ഒരു ആശ്വാസമൊക്കെ പറയുന്നതായിരിക്കാം, ഒരു വചനം മൊബൈലിൽ അയക്കുന്നതായിരിക്കാം. ഒരു വചനം മൊബൈലിൽ അയക്കുമ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിയില്ല. ഒരു ആശ്വാസമൊക്കെ പറയുമ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിന്റെ പണിയില്ല. കൂടെയുള്ള ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിയില്ല. നിങ്ങൾ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിയില്ല. നിങ്ങൾ ഈ കർണാടകയിൽ ബാംഗ്ലൂർ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിയിൽ നിങ്ങളും ഭാഗവാക്കുകളാകുക. സഹോദരങ്ങളെ, യേശു പുറത്താക്കിയ ഏഴ് ഭൂതങ്ങൾ പുറത്താക്കിയ വക്തലക്കാരത്തി മറിയാന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഓ, പ്രത്യേകമായിട്ട് ഐഡന്റിറ്റി ചെയ്താ ഏഴ് ഭൂതങ്ങൾ, ഏഴ് ഭൂതങ്ങൾ. നമ്മുടെ ചുറ്റുപാട് എത്ര പേര് ഈ ഭൂതഗ്രസ്തര്? നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാൻ വേണ്ടി മാറ്റി വെച്ചാലോ? ആർ യു സീരിയസ്? ഐ എം സീരിയസ് അബൌട്ട് ഇറ്റ്. ഈ ദിവസങ്ങൾ എന്റെ ഹൃദയത്തിൽ രാവും പോലും ആ ഒരൊറ്റ ചിന്ത മാത്രമേ എന്നെ ഭരിക്കുന്നുള്ളൂ, ദൈവമേ ഈ ഇന്ത്യയില് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കാണണം. ഞാൻ വിശ്വസിക്കുന്നത് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കും, ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തിയോടെ പ്രവർത്തിക്കും. കാരണം നമ്മെ കുറിച്ച് മാത്രമല്ല, ദൈവത്തിന് വേണ്ടപ്പെട്ട ഒത്തിരി ജനം ചുറ്റുപാടും കിടപ്പുണ്ട്. പക്ഷേ അവർ രക്ഷിക്കപ്പെടാത്തതിന്റെ കാരണം ആരും ഇന്ന് പറയാനില്ലാത്തതുകൊണ്ടാണ്.
ശേഷം ശ്രമിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ